നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ഡോക്ടർ ആദിത് അശോക്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സെൽവി.
ഡോക്ടർ ആദിത്, എന്തായാലും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഓസ്ട്രേലിയയിൽ അടുത്ത മാസം കോവിഡ് വാക്സിൻ നൽകുമെന്നാണല്ലോ ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വാക്സിൻ എടുക്കുന്നത് സംബന്ധിച്ച് നിരവധി ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും TGA അനുമതി നൽകിയ ഈ വാക്സിൻ എടുക്കാൻ ഇത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ടോ?
തൽക്കാലത്തേക്കുള്ള റീസെർച്ചും ട്രയലും ഒക്കെ നോക്കുവാണെങ്കിൽ ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മരുന്നാണ്. ഒത്തിരി ആൾക്കാർ, സയൻറ്റിസ്റ്റും റീസെർച്ചേഴ്സും എല്ലാം ഒരു വാക്സിൻ കണ്ടുപിടിക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും ഒത്തിരി സമയം എടുത്തിട്ടുണ്ട്. സെൽവി പറഞ്ഞ പോലെ ഇപ്പം TGA അതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ TGA എന്ന് പറഞ്ഞാൽ തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ, ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു വാക്സിനിൻ്റെ അപ്രൂവൽ, എന്തെങ്കിലും ആശങ്കകൾ അവർക്കുണ്ടായിരുന്നെങ്കിൽ ആ അപ്രൂവൽ വരത്തില്ലായിരുന്നു. ഈ ട്രയൽ നോക്കുകയാണെങ്കിൽ ഒരു 40,000 ആൾക്കാരുണ്ടായിരുന്നു ട്രയലിൽ. അതിനകത്ത് പാതി ആൾക്കാർക്ക് വാക്സിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പാതി ആൾക്കാർക്ക് ഒരു പ്ലസീബോ കൊടുത്തു, ഒരു ഫേക്ക് ഇഞ്ചെക്ഷൻ. അതിൻ്റെ റിസൾട്ട് നോക്കുമ്പം ഈ വാക്സിൻ ഏകദേശം ഒരു 95% ഫലപ്രദമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു 100 ആൾക്കാരുടെ ഒരു സബ്സെറ്റ് നോക്കുവാണെങ്കിൽ 95% ആൾക്കാർക്ക് രോഗം വന്നില്ല ഈ വാക്സിൻ എടുത്തപ്പം. അപ്പം ഈ വാക്സിനാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു ആയുധമാണ് കോവിഡിനെ എതിരായി.
ഓക്കെ, അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയാൻ സാധിക്കുമോ?
ഒരാൾക്ക് വാക്സിൻ എടുത്താൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ വരും. ഇപ്പം വേറെ ക്വസ്റ്റ്യൻ ഇപ്പോഴും ആൻസർ ചെയ്യാനുണ്ട്. ഇതിപ്പം പ്രൊട്ടക്ഷൻ്റെ ഡ്യൂറേഷൻ, പ്രൊട്ടക്ഷൻ്റെ എഫിക്കസി, അതെല്ലാം ഇപ്പോഴും റിസൾട്ടൊക്കെ പതുക്കെ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ വാക്സിൻ ഇല്ലാതെ നമുക്ക് ആ പ്രൊട്ടക്ഷൻ കിട്ടാൻ ഒത്തിരി പ്രയാസമാണ്.
അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അടുത്ത മാസം കൊടുത്തു തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ UK US അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഫൈസർ വാക്സിൻ തന്നെ കൊടുത്തു തുടങ്ങി. പലർക്കും ഈ വാക്സിൻ എടുത്തവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതായത് ചില രാജ്യങ്ങളിലുള്ളവർ പറയുന്നു അവർക്ക് കൈക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു, കഴക്കുന്ന പോലെ തോന്നി, ഒരു ഹെവിനെസ് തോന്നി, ചെറിയ ഫീവറിഷ് ആയിരുന്നു എന്ന് തോന്നി. അപ്പൊ ഇത്തരം റിയാക്ഷൻസ് ഒക്കെ സാധാരണമാണോ?
എല്ലാം വാക്സിനും എല്ലാം മരുന്നും എടുക്കുമ്പം എന്തെങ്കിലുമൊക്കെ സൈഡ് ഇഫക്റ്റ് കാണാതിരിക്കില്ല. അത് ഇപ്പം ഒരു വാക്സിനോ അല്ലെങ്കിൽ ക്രൂസിനോ പാനഡോളോ എന്തെങ്കിലും ആണെങ്കിലും എല്ലാത്തിനെയും ഒരു സൈഡ് ഇഫക്റ്റ് കാണും. ഈ വാക്സിനെ പറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഒത്തിരി ആൾക്കാർ ഇപ്പം ഫ്ലൂ ഷോട്ടൊക്കെ എടുക്കുമ്പം അവർ പറയല്ലോ ഫ്ലൂ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഫ്ലൂ വന്നുവെന്ന്. അതെന്തായാലും ഈ വാക്സിൻ വെച്ച് നടക്കില്ല. ഈ വാക്സിൻ്റെ മെയിൻ സൈഡ് ഇഫക്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഇതിപ്പം ഇഞ്ചെക്ഷൻ എടുക്കുമ്പം അവിടെ ഉള്ള മസിലുള്ള വേദന, അതായിരുന്നു ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കോമൺ സൈഡ് ഇഫക്ട്സ് ക്ഷീണം, തലവേദന, പിന്നെ പനി. ഈ കോമൺ സൈഡ് ഇഫക്റ്റ് അല്ലാതെ ഈ അൺകോമൺ സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലിംഫ് നോഡിൻ്റെ എൻലാർജ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ലിംഫ് നോഡിൻ്റെ നീര് വരാൻ ചാൻസ് ഉണ്ട്. കയ്യിലുള്ള വേദന, ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിയുമ്പം അവിടുത്തെ ഉള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ഒരു ഇച്ച് പോലെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ റെയർ ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ഫേഷ്യൽ വീക്ക്നെസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം റിസൾട്ട്സ് ഒക്കെ നോക്കുമ്പം മിക്ക സൈഡ് ഇഫക്റ്റും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അന്നത്താണേ മാറിക്കോളും.
ഓക്കെ,
ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ വാക്സിനിലെ നോർമലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ സൈഡ് ഇഫക്റ്റ് വരുന്നത്. ഈ വാക്സിൻ വെച്ച് ഒരു അലർജി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ റിസ്ക് തൽക്കാലത്തേക്ക് ഭയങ്കര ലോ ആണ്. വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉടനെ ലോക്കൽ ഡോക്ടർ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് പറയുക.
ഓക്കെ, ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മള് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് വാക്സിൻ എടുക്കാൻ ഇപ്പം ആദ്യം തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റും ഒക്കെ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ വാക്സിൻ എടുക്കുന്നവരെ സംബന്ധിച്ച് എടുക്കാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും മുൻകരുതലുകളായിട്ട് എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ?
ഇല്ല, അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അതിട്ടൊന്നുമില്ല. പക്ഷേ എല്ലാവരുടെയും സർക്കംസ്റ്റാൻസസ് ഒക്കെ ഇൻഡിവിജ്വൽ ആണ്. അപ്പം വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും അവരുടെ ലോക്കൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഡിസ്കഷൻ നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഈ വാക്സിൻ തൽക്കാലത്തേക്ക് ഈ റീസെർച്ച് ഒക്കെ തൽക്കാലത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ പ്രഗ്നന്റ് ആൾക്കാർക്കുമൊക്കെ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട്സ് ഒക്കെ ഇപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രൂപ്പ്സിനൊക്കെ ടി ജി ഐ പറയുന്നത് ദാറ്റ് ദ വാക്സിൻ ഷുഡ് ഓൺലി ബി ഗിവൻ ഇഫ് ദ ബെനിഫിറ്റ്സ് ഔട്ട്വെയ് എനി പൊട്ടൻഷ്യൽ റിസ്ക്സ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഡിസ്കഷൻ നടത്തണം അതിന്റെ ബെനിഫിറ്റ്സും റിസ്ക്സിനെ പറ്റി.
ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ലോക്കൽ ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടറുമായി നമുക്കിത് എടുക്കുന്നതിൽ റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചറിയണം.
അതെ.
ഓക്കെ, ഈ വാക്സിൻ എല്ലാം തന്നെ രണ്ട് ഡോസ് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ ഡോസിന് ശേഷം ഒരു ബൂസ്റ്റർ ഡോസ് കൂടെ. എത്ര ദിവസത്തിന് ശേഷമാണ് രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടത്?
രണ്ടാമത്തെ ഡോസ് 21 days ആണ് അവര് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ടി ജി എയും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വാക്സിൻ ഒക്കെ റോൾ ഔട്ട് ചെയ്യുമ്പം അതായിരിക്കും നമ്മുടെ സർക്കാരും എയിം ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ഇപ്പം ഇനി മറ്റൊരു ആശങ്ക പൊതുവിൽ നിലനിൽക്കുന്നത് നേരത്തെ കോവിഡ് ബാധിച്ച് ഇതിൽ നിന്ന് രോഗമുക്തി നേടിയവർക്ക് ഈ വാക്സിൻ എടുക്കാമോ?
റീസെർച്ച് അനുസരിച്ച് ഇവർക്ക് വാക്സിൻ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല.
അതുപോലെ ഇപ്പൊ രോഗബാധയുള്ളവർക്ക് വാക്സിൻ എടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ?
ഒരു സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ കറന്റ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇൻഫെക്ഷൻ മാറിക്കഴിഞ്ഞിട്ടാണ് ഏറ്റവും നല്ലത് വാക്സിൻ എടുക്കുന്നത്.
ഓക്കെ, അതുപോലെ എന്തെങ്കിലും ഇപ്പം വാക്സിൻ എടുത്ത ശേഷം എന്തെങ്കിലും ഒക്കെ റെസ്ട്രിക്ഷൻസ് അവർക്കുണ്ടോ? അതായത് എന്തെങ്കിലും കുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കഴിക്കുന്നതിനോ മൂവ്മെന്റ്സിനോ അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് നിർദ്ദേശിക്കുന്നുണ്ടോ?
അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല, പക്ഷെ എല്ലാവരും ഒരു ഇത്തിരി ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യണം. ഇതിപ്പം എന്തെങ്കിലും സൈഡ് ഇഫക്റ്റോ എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പനി അല്ലെങ്കിൽ ക്ഷീണം അങ്ങനെയൊക്കെ വന്നാൽ ഒന്ന് ഒരു വിജിലന്റ് ആയിരിക്കണം. പക്ഷെ ഒരു പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ഇഞ്ചക്ഷനോ വാക്സിനോ എടുത്തു കഴിഞ്ഞിട്ട്.
അതുപോലെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ വാക്സിൻ എടുത്തവർക്ക് ഒരു പക്ഷേ അവര് വാക്സിൻ എടുത്തു എന്നുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഇറങ്ങി നടക്കുകയും ഏതെങ്കിലും കാരണവശാൽ രോഗം ബാധിക്കുകയും ചെയ്ത അവരൊരു സൂപ്പർ സ്പ്രെഡർ ആവാനുള്ള സാധ്യതയില്ലേ?
ഈ വാക്സിൻ കൊണ്ടുവരാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും ഒക്കെ ഒത്തിരി സമയമെടുക്കും. നമ്മുടെ കോവിഡിന് വേണ്ടി ഏറ്റവും നല്ല പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക ആകാലം, കൈ കഴുകുന്നതും ചുമ മറിയാതെ, പിന്നെ സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ ടെസ്റ്റ് എടുക്കുക, അതെല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 12 months ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി എത്തുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് നമ്മുടെ ഏറ്റവും നല്ല ഡിഫെൻസ്. ഇങ്ങനെ സൂപ്പർ സ്പ്രെഡർ ആകാൻ ചാൻസ് കുറവാണ്. എല്ലാവർക്കും വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ that means 100% population vaccine എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ സൂപ്പർ സ്പ്രെഡറിന്റെ ഒരു അല്ലെങ്കിൽ ഒരു എസിംപ്റ്റമാറ്റിക് ട്രാൻസ്മിഷൻ വരാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് ഒരു എല്ലാവർക്കും വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഹേർഡ് ഇമ്മ്യൂണിറ്റി അച്ചീവ് ചെയ്യുന്നവരെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് സൽവി പറഞ്ഞ പോലെ വാക്സിൻ എടുത്ത ആൾക്കാർക്ക് ചിലപ്പം സിംപ്റ്റംസ് ഒന്നും കാണത്തില്ലായിരിക്കും. ആൻഡ് ദ പൊട്ടൻഷ്യൽ ടു സ്പ്രെഡ് അതിപ്പോഴും പോസിബിൾ ആണ്. ഈ രണ്ട് മൂന്ന് ട്രയൽ അവർ ഇപ്പം നോക്കുന്നുണ്ട് വെതർ ഓർ നോട്ട് ഇനി സ്പ്രെഡിനെ വേണ്ടി ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. പക്ഷേ വി ഹോപ്പ് ഫോർ ദാറ്റ് എല്ലാവർക്കും വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പ്രെഡിന്റെ കുഴപ്പം വരുന്നില്ല, ബിക്കോസ് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി കാണും.
ഓക്കെ ഡോക്ടർ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ആദിത് അശോക്.
താങ്ക്സ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.